രണ്ടാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
Verse 12, behold, I am coming quickly, my reward is with me to give to everyone according to his work.
20th വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു, ആമേൻ കർത്താവായ യേശുവേ വരേണമേ.
And verse 20, he who testifies to these things says, surely I am coming quickly, amen, even so come Lord Jesus.
വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ പുസ്തകവും അപ്പോൾ തന്നെ പുതിയ നിയമത്തിന്റെ ഏക പ്രവചന ഗ്രന്ഥവുമാണ് വെളിപ്പാട് പുസ്തകം.
The book of Revelation is the last book of the Holy Bible and at the same time it is the only prophetical book in the New Testament.
വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണെങ്കിൽ അവസാനിപ്പിക്കുന്നതും ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്.
While the book of Revelation begins with the coming of the Lord Jesus Christ, it also ends in the same similar fashion.
ഈ പുസ്തകം അവസാനിപ്പിക്കുന്ന 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യമാണ് കർത്താവ് അവിടുത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
And in the last chapter, chapter 22, it is 3 times that the Lord is talking about his return.
വളരെ പരിചിതമായ വാക്യമാണ് ഈ മൂന്ന് വാക്യങ്ങളും.
These three verses are very familiar to every one of us.
സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഈ മൂന്ന് പ്രസ്താവനയിൽ നിന്ന് അത്യാവശ്യമുള്ള ചില വസ്തുതകൾ വിശദീകരണം കൂടാതെ വണ്ണം ഓർമ്മിപ്പിച്ച് എന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക.
Considering the limitation of time, out of the three verses that we read, I'll just be pointing out certain truths without much elaboration.
ഈ മൂന്ന് വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്.
Out of the three verses, there are two things that we have to pay attention to.
ഒന്ന്, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനുള്ള ഉറപ്പും രണ്ടാമത് യേശുക്രിസ്തു വിശ്വാസികളുടെ ഉത്തരവാദിത്വവുമാണ്.
One is the assurance of the return of the Lord Jesus Christ and at the same time alongside the responsibility of the brethren.
ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള ഉറപ്പ് നാം ശ്രദ്ധിക്കാൻ കൗതുകം കാണിക്കുന്നതുപോലെ തന്നെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധിക്കാൻ നാം വളരെ ഗൗരവം കാണിക്കേണ്ടതാണ്.
The same curiosity that we ascribe regarding matters of the return of the Lord Jesus Christ, the same interest and curiosity need to be given to living faithful Christian life.
യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ഉറപ്പിനെ വിശദീകരിക്കുന്ന നിരവധി വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്.
There are so many promises in the Old Testament and the New Testament that gives us the assurance of the second coming of the Lord Jesus Christ.
എന്നാൽ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ ആ വരവിനുള്ള ഉറപ്പായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
But from this very chapter I just want to remind you two aspects that are giving us the assurance about his coming.
അതിൽ ഒന്നാമത്, യേശു കർത്താവ് അവിടുന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അവിടുന്ന് വീണ്ടും വരുമെന്നുള്ളത്.
The first is that the Lord Jesus Christ himself, he has declared that he is coming quickly.
Adu namukku varavine urappu nalguna oru prasthavane,
and that is a statement that adds to the assurance that he will come back.
Karanam nammada kartavu vaakku maati parayunavano kallam parayunavano allallo.
Because our Lord Jesus Christ, he does not change his word, neither does he lie.
കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് അത് സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവപുത്രനായ ക്രിസ്തു ഒരിക്കൽ ഉവെന്നും ഒരിക്കലില്ല എന്നും ആയിരുന്നില്ല, ഉവെന്ന് തന്നെയായിരുന്നു.
He says like this, the son of God Jesus Christ, he was not yes and no, but in him was yes.
അതുകൊണ്ട് നിശ്ചയമായും യേശുക്രിസ്തു പറയുന്നത് എക്കാലത്തുമുള്ള ക്രിസ്തു ഭക്തർക്ക് വിശ്വാസ യോഗ്യമാണ്.
And therefore assuredly whatever the Lord Jesus Christ says for his followers, it is worthy of following.
അതുതന്നെയല്ല പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ല.
And in 1 Peter chapter 2 Peter says about the Lord Jesus Christ, in him was found no deceit.
അപ്പോൾ വഞ്ചനയില്ലാത്ത വായിൽ ഊവെന്ന് മാത്രം പറയുന്ന ക്രിസ്തു നമ്മളോട് ഇവിടെ പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു എന്ന്.
So the Lord Jesus Christ, who has no deceit in his mouth and for whom it is always yes, he has declared that he is coming quickly.
രണ്ടാമത്, ഈ വരവിനുള്ള ഉറപ്പ് മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്.
The second reason that we can find assurance is that three times the Lord has emphatically said that he will come back.
നമ്മൾ വായിച്ചതുപോലെ 7-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും 20-ാം വാക്യം.
As we read verses 7, 12 and 20.
ഈ മൂന്ന് പ്രാവശ്യം പറയുന്നത് ഉറപ്പാക്കാവുന്ന കാര്യമാണ്.
And the three times when somebody repeats something, we can be assured of that.
2 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ആ വസ്തുതയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്.
2 Corinthians chapter 13 and verse 1, Paul has mentioned regarding that.
ആവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്.
And that is a quote from Deuteronomy chapter 15.
എന്താണ് അവിടെ പൗലോസ് പറയുന്നത്?
What is Paul stating in that place?
രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകുമെന്നാണ്.
What he says is by the mouth of 2 or 3 witnesses every word shall be established.
ഇവിടെ രണ്ടു മൂന്ന് സാക്ഷികളില്ല, കർത്താവ് എന്ന് പറയുന്ന സാക്ഷിയേ ഉള്ളൂ. അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ വാമൊഴി ഉറപ്പാക്കുന്നു ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ളത്.
In this instance we do not have 2 or 3 witnesses, but it is only the Lord alone, but he has repeated that statement 3 times, and therefore we get that assurance that surely he will come back.
ഈ രണ്ട് കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ഉറപ്പ് നമുക്ക് നൽകി.
Now both of these factors is giving us the assurance regarding his coming.
മറ്റൊരു വസ്തുതയോടെ പറഞ്ഞു ഞാൻ ആ ഭാഗം വിടുകയാണ്.
Let me just mention another fact before I leave
the
portion.
ഇതാ ഞാൻ വരുന്നു എന്നതിനെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന് രണ്ട് ആശയങ്ങളുണ്ട്.
When we consider the Greek term for behold I am coming quickly in Malayalam, it would have 2 meanings.
ഒന്നാമത്തേത് ഇതാ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു.
One is that behold I am coming.
അത് വാസ്തവത്തിൽ ആരുടെ ഹൃദയത്തെയാണ് ഒന്ന് പുളകിതരാക്കാത്തത്?
Now that statement does it not motivate our hearts?
ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അംഗം പുറത്തേക്ക് പോയെന്നിരിക്കട്ടെ.
Assuming that one of our members of a household have gone out.
നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തിന് അപ്പുറത്തേക്ക് ആ സമയം കടന്നുപോയാൽ.
And if his coming back is tarrying more than the time we expected.
നാം ഫോണിലൂടെ വിളിക്കും നീ എവിടം വരെയായി എന്ന്.
We'll call him and ask him how far have you reached?
അപ്പോൾ അവിടുത്തെ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു.
And then that reply would be I am on the way, I'm coming.
ഇത് ഇന്ന് രാത്രിയും നമ്മെ സന്തോഷിപ്പിക്കണം.
Now this should bring joy to our hearts tonight.
നമ്മുടെ കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നു.
Our Lord, he is on the way, he is coming.
എന്ന് പറഞ്ഞാൽ അധികം ദൂരം ഇനിയും ഇല്ല.
Meaning to say that there is not much distance.
അവിടുന്ന് കയ്യെത്താവുന്ന ദൂരത്തായിരിക്കും.
He is reached nigh where we can reach out to him.
അതുകൊണ്ടാണ് അവിടുന്ന് അടുക്ക വാതുക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞത്.
That is why it's also mentioned that he is near even at the door.
ഇത് ഞാൻ വരുന്നു എന്നതിന്റെ ഗ്രീക്ക് പദത്തിന്റെ രണ്ടാമത്തെ ആശയം.
The second meaning that we could derive from the Greek word for behold I am coming quickly.
ഇതാ ഞാൻ വഴിയിൽ എന്നാണ്.
Behold I am on the way.
സാധാരണ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്.
Now this is a term that we commonly use.
ഇപ്പോൾ ഭർത്താവ് വീട്ടിൽ നിന്ന് എന്തോ സാധനം വാങ്ങാൻ ഇറങ്ങി.
Assuming the husband has gone to purchase something from the house.
അല്പം വൈകി എന്ന് ഭാര്യയ്ക്ക് തോന്നി.
And the wife thinks he's delayed a bit.
ഭാര്യയെ ഉടൻ ഫോൺ കുത്തി കുത്തുകല്ല തോണ്ടി വിളിച്ചു.
And immediately the wife would swipe the phone and call him.
നിങ്ങൾ ഇറങ്ങിയിട്ട് കുറെ നേരമായല്ലോ, എവിടെയാ?
It has been much time since you departed, where
are you? അദ്ദേഹം ഇംഗ്ലീഷ് അറിയാവുന്ന ഭാര്യയോട് ഇംഗ്ലീഷിൽ മറുപടി പറയും, I am on the way.
And to the English speaking wife he would say in English, I am on the way.
ഞാൻ വഴിയിലായി.
I am on the way.
ഇത് കേട്ടിട്ട് വല്ലതും തോന്നുന്നുണ്ട്.
ഞാൻ
എപ്പോഴും പറയുന്നത് പോലെ ഇതെല്ലാം എന്റെ ഉള്ളത്തിൽ തെളച്ചുകൊണ്ടായി പറയുന്നത്, ശബ്ദം വെക്കുന്നില്ലെന്നേ ഉള്ളൂ.
As I always tell you, when I speak these words to you, my heart is boiling.
ഇതാ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു.
Behold, I am coming quickly.
ഇതാ ഞാൻ വഴിയിൽ.
Behold, I am on the way.
ഇനി അധികം നാളുകളില്ല മക്കളെ.
Now we do not have much more time.
നമ്മുടെ കർത്താവ് വരാ.
Our Lord is going to come.
പക്ഷേ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ
is making us joyous.
ആ വരവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്കുണ്ടാകേണ്ട ഉത്തരവാദിത്വവും ഇവിടെ പറയുന്നു.
The responsibility that emanates out of the outlook regarding his coming is also mentioned in this chapter.
ഓരോ പ്രസ്താവനയ്ക്കും ഓരോ ഉത്തരവാദിത്വം നമുക്ക് കാണാൻ കഴിയും.
Each time when he makes the statement, attached to that is a responsibility.
അങ്ങനെയെങ്കിൽ ഈ മൂന്ന് പ്രസ്താവനകൾക്കും മൂന്ന് ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
In other words, the three statements have three responsibilities attached to them.
ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഒന്ന്
Let me remind you yet another fact.
നിങ്ങള് ഒരു ഹോംവർക്ക് ഞാൻ തന്നത് അത് ഫാമിലി മീറ്റിംഗിന് ചോദിക്കാൻ.
I had given you a homework, it will be asked during the family meeting.
ഇതും നിങ്ങൾ ഒന്ന് പരിശോധിക്കണം.
But this is also you have to examine.
യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ മുതൽ പുതിയ നിയമത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്.
Beginning from the gospel throughout the New Testament, wherever the coming of the Lord Jesus Christ is mentioned, alongside that you'll also find a responsibility of us is also mentioned there.
വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന വലിയ പ്രസംഗകരെ ഈ കാര്യം ജനത്തെ ഓർമ്മപ്പെടുത്താറില്ല.
And these days the great preachers who preach regarding the coming of the Lord Jesus Christ, they do not remind the listeners about the responsibility.
നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ,
I know you yourself examine.
ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ ദൈവദാസന്മാരും ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ടോ അത് അവസാനിപ്പിക്കുന്നത് കേൾവിക്കാരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർപ്പിച്ചുകൊണ്ടാണ്.
As I mentioned, in all the places in the New Testament where the second coming of the Lord Jesus Christ have been mentioned either by Jesus himself or by his disciple, in all those places it ends with a responsibility attached to the listener.
അങ്ങനെയുള്ള മൂന്ന് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഇവിടെ കാണാം.
Now, in a similar fashion, three responsibilities we find here also.
ഒന്നുകൂടെ ഹൃദയമൊക്കെ ഒന്ന് തുറന്നിട്ടാട്ടെ.
Open your hearts wide.
എന്ന ഈ മുഖം കാണുമ്പോൾ അറിയാം അത് ബന്ധിച്ചിട്ടിരിക്കുകയാണോ തുറന്നിട്ടിരിക്കുകയാണോ.
When I look at your faces, I know whether it is open or is it closed.
ഇത് പ്രത്യാശയുടെ വാക്കായി കേൾക്കുന്നു.
Now what we are listening to are words or hope.
ഇപ്പോഴാണ് അങ്ങേരു വരുന്നെന്നിരിക്കട്ടെ.
If it is now that the Lord is coming.
ഈ ഒരു മുഖം വെച്ചുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റും?
How can you depart with him with this kind of a face?
അപ്പോൾ ഒന്ന് വികസിക്കട്ടെ.
So you should be joyous.
കേട്ടിട്ട് വികസിക്കുന്നില്ലെങ്കിൽ പിന്നെ മാൻഡ്രേക്കിന്റെ കഥ കേട്ടിട്ടാണോ വികസിക്കാൻ പോകുന്നത്?
If your heart does not expand and open by listening to this, what story can cause it to expand?
ഏഴാം വാക്യത്തിലേക്ക് വരാം.
Let us come to verse 7.
ഇതാ ഞാൻ വേഗത്തിൽ വരും.
Behold, I am coming quickly.
അതുകൊണ്ട് എന്തു വേണം?
So what we ought to do?
നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തണം.
You have to lift up or exalt your life.
യേശു വീണ്ടും വരുന്നതിനാൽ നമ്മുടെ ജീവിതത്തെ നാം ഉയർത്തണം.
Because the Lord Jesus Christ is coming, we have to lift up the standard of our life.
എങ്ങനെയാണ് ഉയർത്തേണ്ടത്?
How can we uplift our life?
നാം ഏഴാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നുണ്ട്.
Look at the latter portion of verse 7.
ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു.
It is written there, blessed is he who keeps the words of the prophecy of this book.
ദൈവവചനം പ്രമാണിക്കുന്നതിലൂടെയാണ് ഒരുവന്റെ ആത്മീയ ജീവിതം ഉയർത്തപ്പെടുന്നത്.
The spiritual life of a believer can be uplifted by keeping the words of the Lord.
ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് കരുതുന്നു.
I consider that you are paying attention to what I'm
ഒരു
saying.
ഒരു പ്രസംഗം നടത്തുന്നതല്ല ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത്.
No, preaching a sermon, that's not the sign of an upliftment in a spiritual life.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലെ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളതല്ല ആത്മീയ ജീവിതത്തെ ഉയർത്തുക എന്ന്
പറയുന്നത്. Again, it's not the ability to study from all the books from Genesis to Revelation. That does not bring upliftment to a spiritual life.
യൗവനക്കാരും യൗവനക്കാരികളും പ്രായമുള്ളവരും ഓർക്കണം, ഒരുവനെ അവന്റെ ആത്മീയ ജീവിതത്തെ ഉയർത്താൻ എങ്ങനെ സാധിക്കും? വചനത്തെ പ്രമാണിക്കുമ്പോൾ.
The youngsters and the old ones who are listening to me, how can one bring about upliftment to spiritual life? It is by keeping the word.
ഒരു വിലപ്പെട്ട ദൈവദാസൻ അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്.
One precious servant of God, he has mentioned like this.
നമുക്കെല്ലാവർക്കും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട്.
We all have the desire to descend into the depths of the word.
കേരളത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവര് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്.
Many people who are interested to pray, they pray like that.
അത് മലയാളത്തിലെ പ്രാർത്ഥനയാണ്.
There is a prayer in മലയാളം.
കർത്താവേ, നിന്റെ ദാസന് വചനം കൊടുക്കണം.
Lord, please give the word to your servant.
അദ്ദേഹത്തെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കണം.
Lord, cause him to descend into the depths of the word.
ആഴത്തിൽ നിന്ന് ഇറക്കിയാൽ മാത്രം പോരാ, വിലയേറിയ മുത്തുകളെ പുള്ളി പെറുക്കിക്കൊണ്ട്
വരും. It is not only enough if you cause him to descend into the depths, but he should be able to bring up the pearls from that depth.
ഇനി മുത്ത് പെറുക്കിയില്ലെങ്കിൽ,
and if he is not able to pick those
യോഗം
pearls,
യോഗം കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പറയും.
When we go after the meeting, we will say like this.
വചന പ്രസംഗം കൊള്ളായിരുന്നു.
The sermon was good.
Thoughts കുറവായി.
But thoughts were not good enough.
നമുക്കൊക്കെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം.
So we all want to descend into the depths.
എന്നാൽ ആ ദൈവദാസൻ പറയുന്ന വാക്ക് നമ്മൾ ഒന്ന് ഓർക്കണം.
But pay attention to what the servant of the Lord is saying.
രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, ഏതൊരു വചനത്തിന്റെ ആഴങ്ങളിലേക്കാണോ ഇറങ്ങണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് നമുക്ക് താല്പര്യമില്ല.
What he was saying is the very word into which whose depth we desire to descend into, that very word on the contrary has to descend into the depths of our heart.
വചനം പ്രമാണിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്.
That is the meaning of keeping the word.
നാം നമുക്ക് ലഭിക്കുന്ന വചനം, കേൾക്കുന്ന വചനം, പഠിപ്പിക്കുന്ന വചനം, പ്രസംഗിക്കുന്ന വചനം, അത് നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. Hallelujah.
The word that we preach, that the word that we listen, the word that we teach, those words have to descend into the depths of our heart.
ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതാണ് ഈ വചനം പ്രമാണിക്കുന്നത്.
And going into the depth of the word is the meaning keeping the word.
ആ പ്രമാണിക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ.
And by keeping the word, that is how we are able to uplift the spiritual life.
ഗാന്ധിജിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്.
I read about an event that took place during the time of Gandhiji.
അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പല അനേകരും വരാറുണ്ട്.
Many people used to visit him at his ashram.
അങ്ങനെ ഇരിക്കെ ഒരു അമ്മ ഒരു മകനുമായിട്ട് ആ ഗാന്ധിജിയുടെ ആശ്രമം.
During such a time, a mother with her son visited him at his ashram.
ആൾക്കാരുടെ തിരക്ക് ഏതാണ്ട് ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഈ മകനുമായി അമ്മ ഗാന്ധിജിയുടെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു.
When Gandhiji was free from the crowds, the mother said like this.
Prabhu, എന്റെ മകനെ ഒന്ന് ഉപദേശിക്കണമെന്ന്.
ടീച്ചർ, യു ഹാവ് ടു ഇൻസ്ട്രക്ട് മൈ സൺ.
അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ കുഴപ്പം മോനെ?
സോ ഗാന്ധി ആസ്ക്ഡ് ഹിം, വാട്സ് റോങ് വിത്ത് യുവർ സൺ?
അവൻ ഒരുപാട് പഞ്ചസാര തിന്നുവന്നു.
നൗ ഹി ഈസ് ഈറ്റിംഗ് എ ലോട്ട് ഓഫ് ഷുഗർ.
അവനോട് പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല.
ആൻഡ് ഹി ഡസ് നോട്ട് ലിസൺ ടു വാട്ടെവർ ഐ സേ.
അവൻ കൈയിട്ട് വാരി തിന്നു.
നൗ ഹി ഈസ് ഈറ്റിംഗ് ഷുഗർ.
അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ അവൻ കേൾക്കും.
ആൻഡ് ദേർഫോർ ഇഫ് യു വുഡ് സേ, ഹി വിൽ ലിസൺ.
അപ്പോൾ ഗാന്ധിജി പറഞ്ഞു,
സോ ഗാന്ധിജി സെഡ് ലൈക് ദിസ്,
ഞാൻ അവനെ ഉപദേശിക്കാം.
ഐ വിൽ ഇൻസ്ട്രക്ട് ഹിം.
ഒരു കാര്യം ചെയ്യാം.
ബട്ട് വൺ തിങ് യു ഓട്ട് ടു ഡു.
രണ്ടാഴ്ച കഴിഞ്ഞു വരാം.
Come after 2 weeks.
ഈ അമ്മ നിരാശയായിട്ട് ഈ കൊച്ചിനെയും കൊണ്ട്
this mother was very despairing and she went.
രണ്ടാഴ്ച കഴിഞ്ഞ് ഈ മകനുമായിട്ട് വന്നു.
After 2 weeks she came back again.
ഗാന്ധിജി അവനെ മാറ്റി നിർത്തിയിട്ട്,
and Gandhiji he separated the son.
ഈ പഞ്ചസാര തിന്ന് ഒരുപാട് തിന്നുന്നതിന്റെ ദോഷമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു.
And he taught him about all the evil that would come by eating too much sugar.
അവൻ ഒരു തീരുമാനമെടുത്തു.
And he made a decision.
ഒടുവിൽ പോകുമ്പോൾ,
and while he was departing,
ഈ അമ്മ ഗാന്ധിജിയോട് ചോദിച്ചു,
and mother asked Gandhiji,
ഇത്രയും പറയാനാണെങ്കിൽ അത് അന്നങ്ങ് പറഞ്ഞപ്പോ,
if this was all you had to say, why didn't you do it the last time we visited you?
രണ്ടാമത് ഇങ്ങനെ ഒരു നടപ്പ് എന്നെ നടത്തിക്കണായിരുന്നു.
Why did you make me to walk the second time thus far?
അപ്പോൾ ഗാന്ധിജി പറഞ്ഞു,
so Gandhiji said like this,
നീ അന്ന് എന്നോട് പറയുമ്പോൾ,
while you were saying me on the other day,
ഞാനും ഒരുപാട് പഞ്ചസാര തിന്നുമായി.
I was also eating a lot of sugar.
അങ്ങനെയുള്ള എനിക്ക് അവനെ എങ്ങനെ ഉപദേശിക്കാൻ പറ്റും?
Such a person as me, how can I instruct this boy?
അതുകൊണ്ട് ഞാൻ അത് നിർത്തിയിട്ട് അവനെ ഉപദേശിക്കാനാണ് രണ്ടാഴ്ച ചോദിച്ചത്.
And therefore I stopped it myself first, and that's why I asked you 2 weeks.
അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ആരും തന്നെ രണ്ടാഴ്ച പോയിട്ട് രണ്ട് വർഷം ഉപദേശിക്കയില്ല.
If that be the criteria, you and me, it's not 2 weeks but 2 years we will not even preach.
അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്.
Now that is what ministry means.
ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്.
Those who fulfill spiritual ministry, they have great responsibility.
അവർ വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരാണ്.
They are people who labor in the doctrine and the word.
അവരുടെ ജീവിതത്തിൽ പ്രമാണിക്കാൻ കഴിയാതെ ഉപദേശിച്ചാൽ കേൾക്കുന്നവരുടെ ജീവിതത്തിലും അത് ഉപദേശിക്കാൻ, അത് പ്രായോഗികമാക്കാൻ കഴിയാതെ.
And those who do not keep the word, they are the ones who teach, then the listeners will not be able to put it into practice.
ദൈവം നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ.
May the Lord especially help us.
വചനം പ്രമാണിക്കണം.
We have to keep the
വചനം
word.
വചനം പ്രമാണിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ ഉയർത്തണം.
We have to keep the word and thus uplift our spiritual life.
ഇവിടെ വചനം പ്രമാണിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും കൂടെ ഈ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്.
While it is instructed that we ought to keep the word, that age or the time is also denoted here.
കാലഘട്ടത്തിന്റെ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം.
There are two specialties regarding that age.
ഒന്ന്, ദുരുപദേശത്തിന്റെ കാലഘട്ടമായിരുന്നു.
One, it was a time when there was a lot of false
doctrines. രണ്ടാമധ്യായം 2:14-15:20. രണ്ടാമധ്യായത്തിന്റെ രണ്ടാം വാക്യം, 14-ാം വാക്യം, 15-ാം വാക്യം, 20-ാം വാക്യം, അത് നിങ്ങൾ വായിക്കുക.
Chapter 2, verse 14, 15 and 20.
അപ്പോൾ യേശുക്രിസ്തു ഇത് പറയുമ്പോൾ സഭകളിൽ ദുരുപദേശം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി.
So while the Lord Jesus Christ is making this statement, false doctrine has entered into the church.
ആ കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത,
and the speciality of that
age, സാത്താന്റെ അധികാരം ഇന്നെന്നവണ്ണം അന്നും ഉണ്ടായിരുന്ന കാലഘട്ടമായി.
The authority of Satan, like today, it was also there during.
രണ്ടാമധ്യായം 9, 10, 13 വാക്യങ്ങളാണ്.
And that we find in Revelation chapter 2.
ദുരുപദേശത്തിന്റെ
കാലഘട്ടം,
അധികാരത്തിന്റെ കാലഘട്ടത്തിലല്ലേ വചനം പ്രമാണിക്കേണ്ടത്?
Is it not during that time that the word
has become? ആ കാലഘട്ടത്തിലല്ലേ വചനം അനുസരിക്കേണ്ടത്?
Is it not during such age that we have to obey the word?
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ,
dear brothers and sisters,
അന്നുള്ള കാലഘട്ടത്തേക്കാൾ ഭയങ്കരമായ ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
We are living in the present age that is much more dangerous
than the കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ആത്മീയ ജീവിതത്തെ ദിനം പ്രതി ഉയർത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
And it's God's desire that all of you who have gathered here, you have to keep the word and on a daily basis uplift your spiritual life.
കർത്താവ് സഹായിക്കും.
May the Lord help
you. രണ്ടാമത്തെ ഉത്തരവാദിത്തം.
And the second responsibility.
അതിന്റെ 12ാം വാക്യം.
Turning to verse 12.
ഇതാ ഞാൻ വേഗം വരുന്നു.
And behold, I am coming quickly.
ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്കതക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്.
And my reward is with me to give to everyone according to his work.
ഇവിടെ യേശുക്രിസ്തു വേഗം വരുന്നതിനാൽ എന്താണ് സഭയുടെ ഉത്തരവാദിത്തം?
Here because the Lord is coming quickly, what is the responsibility of the church?
ക്രിസ്തീയ ജീവിതത്തെ ഉണർത്തണമെന്ന്.
We have to awaken the Christian life.
നോക്കുക, ക്രിസ്തു വേഗം വരുന്നതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തണം.
That is because Christ is coming quickly, we have to uplift our spiritual life.
രണ്ടാമത്, ക്രിസ്തു വേഗം വരുന്നതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തണം.
Secondly, because Christ is coming quickly, we have to awaken our Christian life.
അതെങ്ങനെയാണ് ഉണർത്തേണ്ടത്?
Now how can we accomplish that?
പറയുന്നുണ്ട്,
the Lord is saying that
പ്രതിഫലങ്ങളുമായി വരുന്നു.
Because I am coming with rewards.
ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാം.
A small example.
ഞങ്ങൾ ആറ് മക്കളാണ്.
We are 6 children.
എല്ലാം ഒരു 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 വയസ്സും ആറ് മാസവും ഒക്കെ ഉള്ളു വ്യത്യാസം.
The difference between our siblings are only 1 year or 6 months.
അന്ന് അമ്മമാർക്ക് അങ്ങനെയാണ് ഒരു വരം കിട്ടിയിരിക്കുന്നത്.
That is how the mothers were at that time.
അപ്പൊ ഞങ്ങൾ ഈ ആറെണ്ണവും അപ്പൻ സന്ധ്യയ്ക്ക് വരുന്ന വരവും കാത്തിരിക്കുകയാണ്.
So all of us, we are just waiting for the return of our father in the evening time.
ചിലപ്പോൾ 7 മണിക്ക് വരേണ്ടത് അപ്പൻ 8 മണിക്ക് വരും.
Sometimes father has to come at 7 o'clock, he might come at
8. വരുന്ന വഴിയെ കറുത്ത ബോർഡിൽ വെളുത്ത വലിയ രണ്ട് അക്ഷരം ഉള്ളിടത്ത് കേറിയാൽ 10 മണിക്കേ വരും.
And on the way, if he gets into a place where there is a title with a black board and a white chalk written, then it will be very late.
അങ്ങനെ 10 മണിക്ക് വരുമ്പോഴും അമ്മ പറയും, എടാ കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങ്, കഞ്ഞി കുടിച്ചേ ഉറങ്ങ്, ഞങ്ങൾ ഉറങ്ങത്തില്ല.
But even if it's 10 o'clock, mother would say, eat and then go to sleep, but we would never go to sleep.
കാരണം എന്താണെന്നറിയാമോ?
And you know what is the reason?
അപ്പം വരുമ്പോൾ ഒരു പൊതിക്കെട്ടും കൊണ്ടാ വരുന്നത്.
Because when father comes, he comes with a small
packet. ആ പൊതിക്കെട്ടിനകത്ത് പലഹാരമുണ്ട്.
And inside that there are some snacks.
ആ പലഹാരം തിന്നിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി.
And in order to sleep after eating those snacks,
ഞങ്ങൾ ഉണർന്നിരിക്കുകയാണ്.
We would remain without sleeping.
അതവിടെ നിൽക്കട്ടെ.
And let that remain.
ഇതാ നമ്മുടെ അപ്പം വരാൻ
പോകുന്നു. Here our father is going to come back.
ഈ അപ്പൻ വെറും കൈയോടുകൂടെ വരാൻ പോകുന്നു.
Empty-handed.
പ്രതിഫലവുമായി വരിക.
അതുകൊണ്ട്
സഭയെ, യേശുക്രിസ്തു വേഗം വരുന്നത് കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഉത്തരവാദിത്തം നാം ഉണരണം, നാം ഉണർന്നിരിക്കണം.
The second responsibility because Jesus is coming quickly is that we ought to remain awake.
എന്താണ് പ്രതിഫലം നമുക്ക് നൽകുന്നത്?
Because he is going to give us rewards.
വെറുതെ പ്രതിഫലം തരികയല്ല.
He will not give us rewards simply.
ഇവിടെ എഴുതിയിരിക്കുന്നത് അവനവന്റെ പ്രവർത്തിക്കതക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലമുണ്ട്.
I have a reward to give to everyone according to his work.
നമ്മൾ സാധാരണ പറയുന്നത് പോലെ പ്രവൃത്തിയാൽ രക്ഷയില്ല.
Usually as we say, there is no salvation by works.
രക്ഷദാനമാണ്.
Salvation is the gift of
God. പക്ഷേ ദാനമായി രക്ഷ കിട്ടിയവർക്ക് പ്രതിഫലം വേണമെങ്കിൽ പ്രവർത്തിക്കണം.
But those who have been freely given salvation, if they want to receive rewards, they ought to work.
ഇവിടെ പാടിയ ഒന്നാം ദിവസത്തെ പാട്ട് ഒന്നുകൂടെ ഞാൻ പറയാൻ പോകുന്നു.
I just want to quote the first song that we sang on the first day.
ഒരു നാളിൽ ഒരു നാളിൽ നിൻ സന്നിധിയിൽ വരുമേ ഞാൻ. അങ്ങ് മറന്നുപോയോ? വെറും കൈയോടെ നിൽപ്പാൻ ഇടയാകരുത്. പാടിയ പോരാ.
We sing these songs, but it should not happen that we stand before the Lord empty-handed.
കൂടെ നിൽക്കാതിരിക്കണമെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തി നാം ഇവിടെ ചെയ്യണം.
If we do not have to stand empty handed, that we ought to do the works that would cause us to get rewards.
അതിനെന്തു വേണം?
And for that, what is needed?
നാം ഉണർന്നിരിക്കണം.
We have to remain awake.
ഉറങ്ങുന്ന വിശ്വാസിക്ക് പ്രതിഫലം കിട്ടുകയില്ല.
For the sleeping Christian, he will
not get the reward. ഉണർന്നിരിക്കുന്ന വിശ്വാസിക്കാണ് പ്രതിഫലം കിട്ടുന്നത്.
Only the awakened Christian, he will receive the reward.
വിശ്വാസം നമുക്കുണ്ട് കേട്ടോ.
We all have some kind of
Thessalonians ലേഖനത്തിൽ പറയുന്നുണ്ട്.
In Thessalonians it's written,
നമ്മൾ ഉറങ്ങിയാലും,
even if we sleep,
വായിച്ചിട്ടില്ലേ? അയ്യോ, അതാ ബ്രദറുകാര് പഠിച്ചു
വെച്ചിരിക്കുന്നത്.
ഉണർന്നിരുന്നാലും അവന്റെ വരവിങ്കൽ.
Whether we sleep or whether we awake, at his coming we will be taken up to him.
അയ്യോ, ഉറങ്ങുന്ന വിശ്വാസി നിനക്ക് പ്രതിഫലം കിട്ടുകയില്ല.
Oh, a sleeping Christian, you will never receive a reward.
പ്രവൃത്തിയെ കുറിച്ച് ഞാൻ ഒരു മൂന്ന് കാര്യം വിവരിക്കാതെ വണ്ണം പറയാൻ പോകുന്നു.
Regarding the works, I just want to quickly mention three things.
എല്ലാവരും പറയും പ്രവൃത്തിക്ക് കിട്ടും, പ്രവൃത്തിക്ക് കിട്ടും, പ്രവൃത്തിക്ക് കിട്ടും.
Everyone is saying that you will get for your works.
പക്ഷേ എങ്ങനെയുള്ള പ്രവൃത്തിക്കാ കിട്ടുന്നത്?
But what kind of works will be rewarded?
ആ പ്രവൃത്തികൾക്കുണ്ടാകേണ്ട മൂന്ന് സവിശേഷത പറയാൻ പോവുക വിവരിക്കാതെ.
Now there are special traits of those works that will result in a reward.
ഒന്ന്,
one,
കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി ആയിരിക്കണം.
Now those works should be valued by the Lord.
ചുമ്മാതെ വല്ലതും കാട്ടി കൂട്ടിയിട്ടൊന്നും കാര്യമായില്ല.
Simply showing up something that will not amount to work.
നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി ആയിരിക്കണം.
Now if you have to receive a reward, the Lord should value our work.
പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയെ നമ്മളാ വിലമതിക്കുന്നത്.
But many times we are the ones who evaluate our work.
ചാണ്ടപ്പിള്ള വീട്ടിൽ വന്നായിരുന്നു കേട്ടോ.
Brother Chandapilla, he came to our home.
നല്ല ചാപ്പാടാ പുള്ളിക്ക്.
And I gave him a very good food.
പോകാൻ നേരത്ത് തെറ്റില്ലാത്ത ഒരു കവറും പുള്ളി.
And while departing, I gave him a cover with not such a small
amount. പുള്ളി അത്
മടക്കി
പോക്കറ്റിൽ ഇടാൻ നോക്കിയിട്ട് ഒരു തരത്തി പറ്റില്ല.
He was trying to put it into his pocket, but it was very difficult.
അത്ര കട്ടിയായിരുന്നു
പുള്ളി. Because the thickness of the wad of notes were so big.
നമ്മളും നമ്മുടെ പ്രവൃത്തി അങ്ങ് വിലമതിക്കുക
ചെയ്യുന്നത്.
നമ്മുടെ പ്രവൃത്തിയെ വിലമതിക്കേണ്ടത് കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി.
ഉദാഹരണം
വാക്യം മാത്രം പറഞ്ഞു പോകാം.
ജസ്റ്റ് കോട്ടിംഗ് ദ റെഫറൻസ്.
മർക്കോസ് 12:41 മുതൽ 44 വരെ.
മാർക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 41 ടു
44. അവിടെ എന്താണ്? രണ്ട് കാശിട്ട വിധവ.
There we find the widow who put the two copper coins.
ധാരാളമായ പണം കൊണ്ട് ശ്രീ
There were so the people who were putting lot of money into the treasury.
Vidhava kondu poi rendu kaash.
But there was a widow who put two copper coins.
Kartavadaanu kandu.
And that is what the Lord saw.
Kartavadaanu pugal.
That is what the Lord appraised.
Kartavadinaanu vela kodutha.
And that is what the Lord valued.
അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം.
And therefore let's do one thing.
ഇനിയും കൊടുക്കുമ്പോൾ രണ്ട് റിയാൽ കൊടുത്താ.
When you give, just give only 2 riyals.
അതാണോ അതിന്റെ അർത്ഥം?
Is that what is the meaning? That is not the meaning.
അവിടെ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്.
There is a word that the Lord says there.
അവൾക്കുള്ളതു മുഴുവൻ.
She has given everything that she had.
ഇനി അവിടെ കൈയിലേക്ക് നോക്കിയാ, കേക്കണേ, കൈയിലേക്ക് നോക്കിയാ.
And now when we look at the hands of the widow.
ഒന്നുമില്ല.
She doesn't have anything remaining.
അടുത്ത ഒരാൾ ചോദിച്ചു.
And that's why one person asked.
നീ എങ്ങനെ കഞ്ഞി വെക്കും?
How you will make food tomorrow?
നീ മുഴുവൻ ഇട്ടത് എന്തിനാ?
Why did you put everything?
ഒരു കാശ് മാറ്റി വെക്കാൻ വയ്യ.
You should have kept one coin for yourself.
അതുകൊണ്ട് നാളെ 1 കിലോ അരി വാങ്ങരുത്.
Tomorrow you could have bought 1 kilo of rice.
അവൾ പറഞ്ഞു.
But she said,
ആകാശത്തിൽ പറവുകളെ നോക്കാനാ അപ്പം പറഞ്ഞത്.
My father has asked me to look at the birds of the
heavens. നാളെ കുറിച്ച് വിചാരപ്പെടരുതെന്നാ പറഞ്ഞത്.
Don't worry about tomorrow.
ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു.
I believe in my God.
അതുകൊണ്ട് കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി.
And therefore the works that we do should be evaluated by God.
വിശ്വാസിയെ കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി ചെയ്തെങ്കിലേ അതിന് പ്രതിഫലം കിട്ടൂ.
Dear beloved, if you only do works evaluated by God, will you receive the reward from him?
രണ്ടാമത്തേത് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്.
Secondly, those works should manifest the godly
character. ഇതിലേക്ക് ചെല്ലണമേ.
If you have to,
ഒരുപക്ഷേ നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്തിട്ടില്ലായിരിക്കാം.
Perhaps you might not have journeyed.
ഒന്ന്, കർത്താവ് വിലമതിക്കുന്ന പ്രവൃത്തി ആയിരിക്കണം.
One, it should be valued by the God.
ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്ന
പ്രവൃത്തി. Secondly, it should display godly character.
പലപ്പോഴും നമ്മുടെ പ്രവൃത്തി നമ്മുടെ സ്വഭാവം.
Many times our work is displaying our character.
നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു.
Whatever we do is trying to manifest our own character.
അതിനെ പ്രതിഫലം ഒന്നും ഇല്ല ട്ടോ.
There is no reward for that.
കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രവൃത്തി.
We have to do works that manifest the Lord.
അത് എങ്ങനെ അറിയാം?
How we do.
ഞാൻ അതിന് ഉദാഹരണം പറയാ. പറഞ്ഞു പോകുന്നതേ
ഉള്ളൂ. One example. Is that what it says? No, he went and buried it in the ground. And then the master comes. And what did the servant say? I have gained five more. The one who had two, he said, I have gained two more. I have gained two more. And to these both, the Lord says one thing. Do you know what he says? Good. Good. You good and faithful servant. Let me ask you one thing. Whose character is this? Whose character is this? What is he called? Good. And a faithful servant. Whose character is that? Whose character is that? It is the character of God. We read that in Psalms. God is good. He is one who does good. And he is. And therefore God is good. Not only that. Again we read
what?
He is faithful. He cannot deny his character. And therefore God is good and faithful. And that is the same name given to the servant. So what do we understand from that? Our works should reveal God's character. Praise be to God. Dear brothers and sisters, let's examine our work. One, it should be according to the attitude of God. Secondly, it should bring out God's character. Thirdly, the speciality of that work. It should be aligned with the attitude of the Lord. You should not do anything simply. You understand what I'm saying? I understand that. Now, it should be likened to the attitude of Christ. How can we do that? Matthew 25 and verse 40. What is written there? What is written there? You have to read 25. What is 25? And he's saying like that. I hungered. And you gave me to eat. I thirsted. And you gave me to drink. And I was sick. And you came to see me. I was in prison. But you visited me. Praise be to God. And they are asking, Lord, when were you sick? When were you hungry? When were you naked? When did he do all these things to you? And do you know what the Lord said? Inasmuch as you have done to these little ones, you have done unto me. Now those who have works that accorded with the attitude of Jesus. We have to be awake. Because Jesus is coming quickly. We have to awaken our
lives.
What is the reason? Because he is coming with reward for our works. And those works have to be valued by Christ. It should reveal God's character. And it should accord with the attitude of Christ. And finally, you can close the books. Verse 20 of chapter
3.
The third statement of the Lord. Surely I am coming quickly. Our responsibility. We have to establish our life. Is that clear? Because the Lord is coming quickly. We have to keep the word of God and establish our life. Because our Lord is coming quickly. We have to do works that accord with the attitude of Christ, with the character of Christ, and valued by him, and in such a fashion awaken our Christian life. And thirdly, because the Lord is coming quickly, we have to make our spiritual life steadfast. We should not be like a reed that is blown to and fro. Just like the jeep that people people used to purchase in the high range.
ഇപ്പോൾ അവർക്ക് കാശൊക്കെ ഉണ്ട്, നല്ല വണ്ടി വാങ്ങാം.
Now they have money, we buy better vehicles.
അന്ന് കുരുമുളക് ഒക്കെ ഇച്ചിരി കൂടുതൽ കിട്ടിയാലേ പൊൻകുന്നത്ത് പോയി ഒരു ജീപ്പ് അങ്ങ്.
At that time when the price of cardamom pepper was more, they used to take it to പൊൻകുന്നം.
പഴയ എഞ്ചിൻ കയറ്റി വെട്ടിക്കൂട്ട് നടത്തി ഒരു ഒരു ചുമ്മാ പെയിന്റ് വടിച്ച് കാണുമ്പോൾ ഭംഗി, അതാ വാങ്ങിച്ചു.
And they used to buy the vehicle, an old second hand engine, just remodeled and then just brought there.
നാട്ടുകാരെ കാണത്തക്കവണ്ണം റോഡിൽ തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്.
And just like people are able to see, it is running on the road only.
എപ്പോഴും അതിനെ ഞാൻ കുളിപ്പിക്കുക.
But every time it's being washed and cleaned.
ഇത് രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും.
And they try to start it in the morning.
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് എടുക്കുകയാണ്.
It will not start on its own.
സെൽഫ് എടുക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
And when the engine does not start on its own,
വീട്ടുകാരും അയൽവാസികളും കൂടി ഇങ്ങനെ
താഴും. All the household members and neighbors push that vehicle. They push it forward.
അത് കഴിഞ്ഞ് പുറകോട്ട്.
Then they push it backwards.
അങ്ങനെ പലവട്ടം തള്ളി കഴിയുമ്പോൾ സ്റ്റാർട്ട് ആകും.
After trying all of those, it would finally start.
സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലോ,
and what happens after starting,
എല്ലാ വണ്ടിക്കും മീരയായിരിക്കും.
And it will be before all the vehicles.
ഭയങ്കര സ്പീഡായിരിക്കും.
It has got big speed, high speed.
ഇങ്ങനെ ചില വിശ്വാസികളുണ്ട്.
This is how some believers are.
കഴിവുള്ളടത്തോളം യോഗത്തിന് വരിക.
To their ability possible, they will not come.
കഴിഞ്ഞാൽ പിന്നെ പാട്ട് മുഴുവൻ കോൺട്രാക്ട്.
But after coming, all the songs, they would take a contract.
പ്രസംഗവും സഹോത്രവും പാട്ടും ഉള്ളട ശബ്ദമേ പിന്നെ അവിടെ കേൾക്കാൻ.
Praising and a song and sermon, everything is his.
പിന്നെ ഒരു മൂന്നാഴ്ചത്തേക്ക് സെൽഫി എടുക്കുക.
Then you will not see him for 3 weeks.
പറഞ്ഞത് മനസ്സിലായല്ലോ.
I hope you understand.
നിങ്ങളുടെ ചിരി കൊണ്ട് എനിക്ക് ഒരു കാര്യം ബോധ്യമായി, അങ്ങനെയുള്ള ജീപ്പുകൾ ഇവിടെ ഇരിപ്പുണ്ട്.
Your smile makes one thing evident, such jeeps are there here.
എന്നാൽ യേശുക്രിസ്തു വേഗം വരുന്നു എന്നതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉറപ്പിക്കണം. ഹല്ലേലൂയാ.
The Lord Jesus Christ coming, we have to establish our Christian life.
എബ്രായ ലേഖനം 6:10 പറയുന്നത് ഈ പ്രത്യാശ നങ്കൂരമാണ്, ആത്മാവിന്റെ നങ്കൂരം.
Hebrews chapter 6 says that this hope is the anchor for the soul.
ഇളകി മറിയുന്ന കടലിൽ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ഈ നങ്കൂരം എന്ന് പറയുന്നത്.
This anchor is the one that steadies the ship tossed to and fro by the waves.
നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉലച്ചു കളയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മെ ഉറപ്പിക്കുന്നതാണ് ഈ പ്രത്യാശ എന്ന നന്ദി.
Dear believer, when there are so many things that cause us to toss to and fro in our Christian life, it is this hope that causes us to be steady. And that hope, it goes across into the veil, beyond the veil.
നമ്മുടെ കർത്താവ് വരും.
And our Lord Jesus Christ is coming.
നമുക്ക് പറയാം, ആമേൻ യേശുവേ വരേണമേ.
And let us be able to say amen.
പ്രത്യാശയോട് കൂടെ ജീവിക്കാം മക്കളെ.
Let us live with hope.
ഇനിയും നടക്കാൻ അധികം ദൂരമില്ല.
We do not have much more to
പിന്നിടാൻ അധികം വഴികളില്ല.
And there are no more ways.
നാം വിശ്വസിച്ച ദിവസത്തേക്കാൾ രക്ഷയടുത്തിരിക്കുന്നു.
Because the salvation is much closer to us than we
കാണാൻ പോവുകയാണ്.
We are going to see our Lord Jesus.
അതുകൊണ്ട് യേശു വേഗം വരുന്നതിനാൽ,
and when Lord Jesus Christ coming,
നമ്മുടെ ജീവിതത്തെ ഉയർത്തുക.
Let us uplift our life.
നമ്മുടെ ജീവിതത്തെ ഉണർത്തുക.
Let us awaken our life.
നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുക.
And let us establish our life.
നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടും.
May the Lord help us. May his name be glorified.
പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം 7 വരെ ഉള്ളൊരു സമയം ഷോർട്ട് ബ്രേക്കാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഫാമിലി സെഷനായിട്ട് കൂടാവുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് സഭയായി ഈ നിലയിൽ കൂടി വന്ന് അങ്ങയെ വാഴ്ത്തുവാൻ സ്തുതിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ കേൾപ്പിച്ചു തന്ന കൽപ്പനയെ ആചരിപ്പാൻ നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങളോടുള്ളത് എത്രയോ ഉന്നതമാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. അത് മുഖാന്തരം അവിടുന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ള വിലയേറിയ സത്യത്തെ ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് വേഗം വരുന്നു എന്നുള്ള വിലയേറിയ സത്യം ഇന്ന് വീണ്ടും കർത്താവെ അവിടുത്തെ വചനത്തിൽ കൂടി കേൾപ്പിക്കുവാൻ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ തക്കോണം അവിടുത്തേക്ക് പ്രസാദമായി. അതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ ഉയർത്തുവാനും അതിനെ ഉണർത്തുവാനും അതിനെ ഉറപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇന്ന് രാത്രി വീണ്ടും ഓർത്ത് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് വരുന്നു എന്നുള്ള വിലയേറിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ടെന്നാൽ ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ പ്രവർത്തിക്കും തക്കവണ്ണം പ്രതിഫലം തരുവാൻ അവിടുത്തെ പക്കലുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തിക്കും ഞങ്ങളുടെ ജീവിതത്തിനും കണക്ക് അവിടുത്തെ മുമ്പാകെ ബോധിപ്പിക്കണം എന്നുള്ള വിലയേറിയ ചിന്തയിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ കരുതലോടും ഭയത്തോടും കൂടി കഴിപ്പാൻ തക്കോണം, ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല കർത്താവേ, ഞങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക മാത്രമല്ല, ഞങ്ങൾ ഉണർന്നും അങ്ങേക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടുകൂടി അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഈ ഭൂമിയിൽ ഫലകരമായി അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉദാസീനതകളും കുറവുകളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. വരുന്ന ദിവസങ്ങളിൽ കർത്താവേ, ഈ കേട്ട വചനത്തിനനുസരണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കൃപ ഉയർത്തി നൽകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനിൽ കൂടി അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ദാസനെ ആ നിലയിൽ അവിടുന്ന് ശക്തീകരിച്ചു എന്നാണ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ശുശ്രൂഷയെ അവിടെ ആദരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പ്രിയ സഹോദരൻ ജേസിനെയും ബലപ്പെടുത്തിയോണ്ട് നന്ദി പറയുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവങ്ങൾക്കായിട്ടും നന്ദിയോട് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ്, ഇനി ഞങ്ങൾ അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും അവിടുത്തെ സ്ഥലത്തിൽ കൂടിയാണല്ലോ. ആവശ്യമായ കൃപ നൽകണം, ആ സെഷനും അനുഗ്രഹകരമാക്കി തീർക്കണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുവാനും ആവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ കേട്ടുകൊണ്ട് മടങ്ങിപ്പോവാനും സംഗതിയാക്കണമേ. ബഹുത്വമെല്ലാം അവിടുന്ന് എടുക്കണമേ കർത്താവ്.